റിഫ്ലക്ഷൻസിൻ്റെ പുതിയ ഒരധ്യായത്തിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. ജൂലൈ 25 നേർപഥം വാരികയിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷറഫ് എഴുതിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിവാദങ്ങൾ കടന്നുവരുന്നത് സൂക്ഷിക്കണം എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. സമൂഹത്തിൽ പല കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പ്രയാസം അനുഭവിക്കുന്നവരും ധാരാളമുണ്ട്. എത്രയെത്ര നീറുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള അനേകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ചോർന്നൊലിക്കുന്ന അനേകം കൂരകളിൽ ആശങ്കയുടെ കാർമേഘം കനത്തു നിൽക്കുന്നുണ്ട്. പുറത്ത് കാറ്റടിക്കുമ്പോൾ പിഞ്ചോമലകളെയോർത്ത് എത്രയോ മാതാപിതാക്കളുടെ മനസ്സിനകത്ത് കൊടുങ്കാറ്റുയരുന്നുണ്ട്. ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടി അതിനകത്ത് ചുരുണ്ടുകൂടി കഴിയുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശക്തമായ മഴയും കാറ്റും വരുമ്പോൾ എങ്ങനെ മനസ്സമാധാനം ലഭിക്കും? മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജോലി ചെയ്യാനാവാതെ കഴിഞ്ഞുകൂടുന്നവർ, പരിചരിക്കാൻ ആരുമില്ലാതെ പ്രയാസപ്പെടുന്ന വൃദ്ധജനങ്ങൾ, കിഡ്നി കരൾ രോഗങ്ങളാലും ക്യാൻസറിന്റെ പിടിയിലമർന്നും വേദന തിന്നും ചികിത്സാ ചെലവിന് വഴി കാണാതെയും പകച്ചു നിൽക്കുന്നവർ, ഇങ്ങനെ നിസ്സഹായതയുടെ എത്രയെത്ര നെടുവീർപ്പുകളാണ് സമൂഹത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി മുന്നിട്ടിറങ്ങുന്നവർ ജീവകാരുണ്യത്തിന്റെ ജ്വലിക്കുന്ന ഏടുകളാണ്. അവർ ചെയ്യുന്ന സേവനത്തെ ഒട്ടും വില കുറച്ചു കണ്ടുകൂടാ. ചാരിറ്റി പ്രവർത്തനം സോഷ്യൽ മീഡിയയിലൂടെ വൻതോതിൽ നടക്കുന്നതിനാൽ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് വർത്തമാനകാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ പരിഹാരം അസാധ്യമെന്ന് കരുതുന്ന പല പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കാൻ പലർക്കും സാധിക്കുന്നുണ്ട്. തകർന്നുപോയ പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ ഇത് കാരണമായിട്ടുണ്ട്. ഈ സൽപ്രവർത്തനം അഭങ്കുരം തുടരേണ്ടതുണ്ട്. അതോടൊപ്പം ചില മുൻകരുതലുകൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും വേണം. സ്വയം കൃതാനർത്ഥങ്ങളുടെ ഫലമായി സാമ്പത്തികമായി തകർന്നുപോകുന്ന ചിലർ സമൂഹത്തിലുണ്ട്. ആർഭാട ജീവിതം നയിച്ചും ദൂർത്തടിച്ചും കടക്കെണിയിൽ അകപ്പെടുന്നവർ, അനാവശ്യ ചെലവുകൾക്കായി പലിശയ്ക്ക് കടം വാങ്ങി ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരുടെ എണ്ണവും കുറവല്ല. ഉള്ളതെല്ലാം വിറ്റുതുലച്ച് യാതൊരു തത്വദീക്ഷയുമില്ലാതെ ജീവിച്ച് ദുരന്തങ്ങൾ സ്വയം ഏറ്റുവാങ്ങുന്നവരും ഏറെയുണ്ട്. ഇത്തരക്കാർ അവരുടെ മനോഭാവത്തിലും ജീവിത കാഴ്ചപ്പാടിലും മാറ്റം വരുത്താത്ത പക്ഷം ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാകില്ല. അത് അവരുടെ വഴിവിട്ട ജീവിതത്തിന് വളം വെക്കലാവുകയും ചെയ്യും. അഭിമാനക്ഷതമോർത്ത് സ്വന്തം പ്രയാസങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് മറ്റൊരു വിഭാഗം. ഇവർക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചിട്ടും അസുഖം ഭേദമാകാത്ത, ലക്ഷങ്ങൾ ഇനിയും ചെലവഴിക്കുകയാണെങ്കിൽ ഭേദം പ്രതീക്ഷിക്കുന്നവർ, കിടപ്പാടമില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ ന്യായമായും സമൂഹത്തിന്റെ ശ്രദ്ധയും സഹായവും അർഹിക്കുന്നവരെ കണ്ടെത്തുകയും വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യൽ അനിവാര്യമാണ്. ഇങ്ങനെയുള്ള ധാരാളം പേരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ ഓൺലൈൻ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവർക്ക് അടുത്ത കാലത്തായി കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പാവങ്ങളെ സഹായിക്കുന്നതിനായി സോഷ്യൽ മീഡിയയിൽ ലൈവ് ചെയ്യുന്നവർ ഏറെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ തുടങ്ങിയ ചാരിറ്റി പ്രവർത്തനം പിന്നീട് സ്വന്തം താൽപര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് വഴിതിരിഞ്ഞു പോകരുത്. സാമ്പത്തിക വിനിമയം നിലവിലുള്ള നിയമം പാലിച്ചുകൊണ്ടാണെന്ന് ഉറപ്പുവരുത്തണം. അങ്ങാടികളിൽ പാട്ടുപാടിയും അനൗൺസ്മെന്റ് ചെയ്തുമുള്ള പിരിവുകൾ വ്യാജന്മാർക്ക് കയറി വരാൻ പഴുതുകൾ തുറന്നുവെക്കുന്നതാണ്. വാഹനം തടഞ്ഞു നിർത്തിയുള്ള പിരിവ് പിടിച്ചുപറിയുടെ മറ്റൊരു മുഖമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. യാതൊരു തത്വദീക്ഷയുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ലൈവ് നൽകിയുള്ള പിരിവ് വർദ്ധിക്കുമ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കുന്നവർ കൂടി സംശയത്തിലാകുമെന്നത് ഓർക്കണം. അർഹരായ നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകാൻ ഈ രംഗത്തുണ്ടാകുന്ന ഒരൊറ്റ വിവാദം മതിയാകും. ചാരിറ്റി രംഗത്ത് നിസ്വാർത്ഥമായും സുതാര്യമായും ഇടപെടുന്നവരെ സംരക്ഷിക്കാനും അവരുടെ ആത്മവിശ്വാസം ചോർത്തുന്നവർക്കെതിരെ നിലകൊള്ളാനും ശ്രദ്ധിക്കുന്നതോടൊപ്പം ചാരിറ്റിയെ മറയാക്കി സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നവരെ തിരിച്ചറിയാനും സമൂഹത്തിന് സാധിക്കണം. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നിയതമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. യഥാസമയം സഹായമെത്തിക്കാൻ നിയമങ്ങളുടെ സാങ്കേതിക കുരുക്കുകൾ തടസ്സമാവുകയും ചെയ്യരുത്. ചികിത്സ തീരുമാനിക്കുന്ന വിഷയത്തിലും സമൂഹത്തിന് കൃത്യമായ ബോധവൽക്കരണം അനിവാര്യമാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്ന് വലിയ ചെലവില്ലാതെ നിർവഹിക്കാവുന്ന ചികിത്സകൾ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് വമ്പിച്ച് സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. വലിയ ചെലവിലുള്ള ഓപ്പറേഷൻ തീരുമാനിക്കുന്നതിനും തികഞ്ഞ ആലോചന ആവശ്യമാണ്. രോഗിയുടെ ദൈന്യതയിൽ മനംനൊന്ത്. ആർദ്രതയുള്ള മനസ്സുകൾ നൽകുന്ന സംഭാവനകൾ ആരോഗ്യ മേഖലയിലെ കച്ചവട താൽപര്യത്തിന്റെ റിക്രൂട്ടിംഗ് ഏജൻസികളായി മാറാൻ അനുവദിച്ചുകൂടാ. ചാരിറ്റി രംഗത്ത് പ്രാദേശികമായ ഉണർവും കൃത്യമായ ബോധവൽക്കരണവും നടക്കേണ്ടതുണ്ട്. ഒരു പ്രദേശത്തെ പ്രശ്നം അവിടത്തുകാർ തന്നെ പരിഹരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. മാധ്യമങ്ങളിൽ ദയനീയമായ വാർത്തകളുമായി പടം പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് തങ്ങളുടെ പ്രദേശത്ത് ഇങ്ങനെയൊരു കുടുംബമുണ്ടെന്ന തിരിച്ചറിവ് പലർക്കും ഉണ്ടാകുന്നത്. സന്നദ്ധ സംഘടനകളുടെയും മഹല്ല് കമ്മിറ്റികളുടെയുമെല്ലാം സജീവ സാന്നിധ്യമുള്ള ഒരു പ്രദേശത്തെ പ്രശ്നം ദൂരദേശത്തുള്ള ഒരാൾ ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടാകുന്നത് ആ പ്രദേശത്തുകാർക്ക് അപമാനമാണ്. അവർക്ക് ചെയ്യാവുന്നത് ചെയ്തിട്ടും എത്തിക്കൂടാത്തതാണെങ്കിൽ മാത്രം പുറമെ നിന്നുള്ള സഹായം തേടുന്നതായിരിക്കും നല്ലത്. സ്വന്തം പ്രദേശത്തുകാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അനർഹരുടെ കടന്നുകയറ്റം ചെറുക്കാൻ സാധിക്കുകയും ചെയ്യും. സഹായം സ്വീകരിക്കുന്നവർ തങ്ങളുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ സഹായിച്ചവരെയും അതിന് കഠിനാധ്വാനം ചെയ്ത ചാരിറ്റി പ്രവർത്തകരെയും തള്ളിപ്പറയുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവണത മിതമായി പറഞ്ഞാൽ നന്ദികേടാണ്. തന്റെ ആവശ്യത്തിൽ കവിഞ്ഞ പണം അക്കൗണ്ടിൽ എത്തിയാൽ സമാന പ്രശ്നമുള്ളവർക്ക് നൽകാൻ മനസ്സ് പാകപ്പെടാതെ പോകുന്നത് നല്ല പ്രവണതയല്ല. പണം കണ്ട് പാറിവരുന്ന ഇതുവരെയും തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കൾ ബാങ്ക് ബാലൻസിന്റെ രക്ഷാധികാരികളായി രംഗത്ത് വരികയും ഉപദേശികളായി മാറുകയും ഉപജാപക വൃന്ദം രൂപപ്പെടുകയും ചെയ്യുന്നതിലെ ഉദ്ദേശശുദ്ധി സഹായം സ്വീകരിച്ചവർ തിരിച്ചറിയേണ്ടതുണ്ട്. രാഷ്ട്രീയ പകപോക്കലുകൾക്കായി ചാരിറ്റി പ്രവർത്തനങ്ങളെ എതിർക്കുന്നതും പ്രവർത്തകരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതും ലജ്ജാകരമാണ്. അതീവ ജാഗ്രതയോടെയാകട്ടെ ജീവകാരുണ്യ പ്രവർത്തനം. റിഫ്ലക്ഷൻസിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.